നമസ്കാരം സജിമോൻ ജോൺ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഓസ്ട്രേലിയയിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ടാക്സിൽ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സജി, സ്വയം തൊഴിൽ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ നികുതി ഇളവുകൾ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്?
സ്വയം തൊഴിൽ ചെയ്യുന്നത് എല്ലാം നമ്മൾ ഓസ്ട്രേലിയയിലെ ഒരു ബിസിനസിന്റെ അണ്ടറിലാണ് വരിക. ബിസിനസ് കാറ്റഗറിയിൽ ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പറിന്റെ അണ്ടറിലാണ് വരുന്നത്. അല്ലാത്ത കാര്യങ്ങൾ ഹോബി എന്നുള്ളതിനകത്ത് മാത്രമേ വരുള്ളൂ. ഹോബി എന്ന് പറയുന്നത് ടാക്സബിൾ അല്ല. അത് കണ്ടിന്യൂസ് ഇൻകം ഇല്ലാത്ത വൺസ് ഇൻ എ വൈൽ ഒക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകളെയാണ് നമ്മൾ ഹോബി എന്ന് പറയുന്നത്. ബിസിനസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓസ്ട്രേലിയൻ ബിസിനസിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത് ABN നമ്പർ എടുത്തിട്ട് വേണം ബിസിനസ് ആയിട്ട് വർക്ക് ചെയ്യാൻ. ടാക്സിന്റെ ടേമിൽ ഫൈനൽ ടാക്സ് ഔട്ട്കം എല്ലാവർക്കും ടാക്സ് ബ്രാക്കറ്റ് സെയിം ആണ്. പക്ഷേ സ്മോൾ ബിസിനസ്സിന് അവർക്ക് ചില ഇൻസെന്റീവ്സ് ഉണ്ട് ഗവൺമെന്റിന്റെ. അതായത് ടാക്സ് 5% അപ് ടു $1,000 നമുക്ക് ടാക്സ് നമുക്ക് അവർക്ക് റിബേറ്റ്സ് ഉണ്ട്, ഡിപ്പെൻഡ് ഓൺ ദെയർ ടാക്സബിൾ ഇൻകം. അതാണ് ബേസിക് ആയിട്ട് ടാക്സിലോടുള്ള എക്സംഷൻ അവർക്ക് വരിക. അപ്പൊ ബേസിക് ടാക്സിൽ ഇൻസെന്റീവ് എന്ന് പറയുന്നത് 5% അപ് ടു $1,000 നമുക്ക് ടാക്സ് ഓപ്ഷൻസ് ആണ് അവർക്ക് ഫസ്റ്റ് പോയിന്റിൽ കിട്ടുന്നത്.
ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിപ്പം സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും റിബേറ്റോ മറ്റോ ഉണ്ടോ? ഇപ്പൊ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിലിരുന്ന് മറ്റോ ഒക്കെ ചെയ്യുന്ന ചെറിയ ബിസിനസ്സുകളാണ്.
യെസ്, അത് തന്നെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ അത് അണ്ടർ ദി ബിസിനസ് കാറ്റഗറിയിൽ വരിക. അണ്ടർ ദി ബിസിനസ് കാറ്റഗറിയിൽ ഉള്ളവർക്ക് മാത്രമേ 5% ഡിസ്കൗണ്ട് ഉള്ളൂ ടാക്സ് ഓഫ്സെറ്റ്.
ഓക്കെ.
അപ്പൊ അതായത് മാക്സിമം എമൗണ്ട് ഓഫ് $1,000 വരെയാണ് അവർക്ക് അത് ആനുകൂല്യം കിട്ടുക. ഇഫ് ദേ ഹാവ് $10,000 ദേ വിൽ ഗെറ്റ് $500 ടാക്സ് ഓഫ്സെറ്റ്.
ഓക്കെ ഓക്കെ.
അതാണ് ആ ഓഫ്സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. അപ്പൊ ഇത് റിബേറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റിബേറ്റോ മറ്റോ ഉണ്ടോ അവർക്ക്?
റിബേറ്റ്സ് എന്ന് പറയുന്നത് ഫ്യൂവൽ ടാക്സ് ക്രെഡിറ്റ്സ് അങ്ങനെയുള്ള ഓഫ്സെറ്റ്, അത് ഡിപ്പെൻഡ് ഓൺ ഇൻഡസ്ട്രിയാണ്. സെപ്പറേറ്റ് റിബേറ്റ്സ് അങ്ങനെയൊന്നുമില്ല, ഈ 5% റിബേറ്റ്സ് മാത്രമേ ഉള്ളൂ ടാക്സിൽ.
ഓക്കെ ഓക്കെ ഓക്കെ.
പിന്നെ വരുന്ന ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ഇൻഡസ്ട്രി. അപ്പൊ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചില ചില ഇൻഡസ്ട്രികൾക്ക് വേണ്ടി സ്പെഷ്യൽ കാറ്റഗറി വരും. അത് ടാക്സിലല്ല, അത് അവരുടെ ബേസിസ് ഓഫ് ബിസിനസിന് അനുസരിച്ചാണ് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുക.
ഓക്കെ. ഇനിയിപ്പോ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഏതാണ്ട് $20,000 വരെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിൽ നികുതി ഇളവ് ലഭിക്കുന്നതായി കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അത്, ഒന്ന് വ്യക്തമാക്കാമോ?
ഓക്കെ. നോർമൽ കേസിൽ ഒരു എംപ്ലോയ്മെന്റിലുള്ള ആളുകൾക്ക് നമ്മൾ ഒരു ഐറ്റം മേടിച്ചാൽ $300 വരെ ഒരു വർഷത്തിൽ നമുക്ക് അണ്ടർ $300 താഴെയുള്ള ഐറ്റംസ് ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ ടാക്സിൽ. എന്നാൽ സ്മോൾ ബിസിനസ്സിലുള്ള ആളുകൾക്ക് 1,000 ആയിരുന്നു അതിന്റെ ലിമിറ്റ്. കഴിഞ്ഞ 2 വർഷമായിട്ട് 12/5/2015 മുതൽ ഗവൺമെന്റ് അത് 20,000 വരെ ആക്കിയിട്ടുണ്ട്. അത് 30/6/2017 വരെയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ അലോ ചെയ്തിരിക്കുന്ന പീരീഡ്. അപ് ടു 20,000 വരെ മേടിക്കുന്ന എക്യുപ്മെന്റ്സ് അല്ലെ പ്ലാന്റ് വാട്ടർ എക്സാമ്പിൾ കാർ ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ നമുക്ക് അത് മുഴുവൻ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. അതാണ് ആ ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. അപ്പൊ അതായത് 20,000 വരെ ഉള്ള പർച്ചേസുകൾ,
അതായത് ആ മെഷീൻ, അത് എക്സാമ്പിൾ ഒരു കാർ ഇപ്പം 19,900, അത് നമുക്ക് ആ വർഷം തന്നെ നേരത്തെ $1,000 വരെ സ്ട്രേറ്റ് എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാമായിരുന്നു, ബാക്കി ഡിപ്പോസിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് ആ ഒരു തന്നെ വാങ്ങുന്ന ആ വർഷം തന്നെ നമുക്കത് എക്സ്പെൻസസ് ആയിട്ട് നമ്മുടെ ഇൻകത്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാം.
ഓക്കെ. അപ്പൊ അതിന് ടാക്സ് അടക്കണ്ട?
അല്ല, അപ്പൊ നമ്മുടെ ടാക്സ് വരുന്നത് നെറ്റ് ഇൻകത്തിന്റെ ബേസിലാണല്ലോ. അപ്പൊ ഇത് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് മാറും. 30 June 2017 വരെയാണ് നമ്മളെ ഗവൺമെന്റ് ഇപ്പം അത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്യൂച്ചർ അടുത്ത ബഡ്ജറ്റിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി ഇന്ന് കാണേണ്ടതാണ്.
ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ചെറിയ തൊഴിൽ ചെയ്യുന്നവർ ചിലപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ആയി അവരുടെ ഇൻകം വാങ്ങുന്നതായി കാണാറുണ്ട് അല്ലെ? ഇപ്പൊ കൂടുതലും അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ക്യാഷ് ഇൻ ഹാൻഡ് വാങ്ങിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഈ നികുതി, അവരുടെ നികുതി എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്?
അങ്ങനെയുള്ള ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ക്യാഷ് മേടിച്ചാലോ ഒരു ബുക്സിൽ നമുക്ക് മെറ്റീരിയൽ ആൻഡ് സപ്ലൈ അഗേൻസ്റ്റ് മേടിക്കുന്ന ക്യാഷ് അവർ അക്കൗണ്ടബിൾ ആണ്. അവർക്ക് ടോട്ടൽ ഇൻകത്തിൽ ആ ക്യാഷ് ഇൻകവും ബാങ്ക് ഇൻകവും കൺസിഡർ ചെയ്തതിന് ശേഷമാണ് അവരുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക. ഈ ക്യാഷ് അവർക്ക് മെറ്റീരിയൽ പർച്ചേസസിനോ അവരുടെ ഡേ ടു ഡേ എക്സ്പെൻസിനോ ഉപയോഗിക്കാം.
ഓക്കെ.
ബട്ട് നമ്മുടെ ഫൈനൽ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റബിലിറ്റിയിൽ നമുക്ക് വാട്ട് എവർ ദ റെസിപ്റ്റ്സ് ത്രൂ ക്യാഷ് എഫ്പോസ് എന്തായാലും അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അവിടെ ഇൻകം ബിസിനസിന്റെ ഇൻകം കൺസിഡർ ചെയ്യുന്നത്. റിമുനറേഷൻ എനി കൈൻഡ് ഓഫ് ഫോമിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ വി ഹാവ് എ പ്രോപ്പർ റെക്കോർഡ് ഉണ്ടായിരിക്കും. നമുക്ക് ഡയറി എൻട്രിയോ അതിൽ എക്സ്പ്രഷീറ്റ്സോ, ചിലരെ റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യും, ക്യാഷ് റെസിപ്റ്റ്സ് ഉള്ളവരുണ്ട്, അത് വാട്ട് എവർ, ബട്ട് അത് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കും.
സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെ സ്വയം തൊഴിൽ എന്ന് പറയുമ്പോൾ, ഇപ്പൊ വിദേശത്ത് നിന്നും സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്ത് വിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇറക്കുമതി ചെയ്യുന്നതിന് എന്തെങ്കിലും നികുതി ഇവർ അടക്കേണ്ടതുണ്ടോ? അത് അതിനെന്തെങ്കിലും പരിധിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
പർട്ടിക്കുലർ ഐറ്റത്തിലേക്ക് പോയാൽ നമുക്ക് ചില ഐറ്റങ്ങൾ ഡ്യൂട്ടി ഉള്ളവരുണ്ട്. ടൊബാക്കോ അങ്ങനെയുള്ള എക്സൈസ് ഐറ്റം ഉള്ള ഐറ്റംസ് ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. അത് ഡിപ്പെൻഡ് ഓൺ ഇൻഡസ്ട്രിയാണ്. പക്ഷെ നോർമൽ കേസിലെ ക്ലോത്ത്സ് അങ്ങനെയുള്ള സ്മോൾ ഇമ്പോർട്ട്സിൽ ഡ്യൂട്ടി ഇല്ല. അവർക്ക് അത് പർച്ചേസ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് അതിനകത്ത് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്.
അല്ലാതെ ഇമ്പോർട്ട് ടാക്സ് അങ്ങനെ ഒന്നും ഇല്ല അല്ലേ?
ഇമ്പോർട്ട് ടാക്സ് ഡിപ്പെൻഡ് ഓൺ ഐറ്റംസ് ആണ്. അത് നമ്മൾ ഒരു കസ്റ്റംസ് ക്ലിയറിംഗ് ഏജന്റോട് സംസാരിച്ച് ആ പർട്ടിക്കുലർ ഐറ്റം നോക്കിയിട്ട് വേണം അത് ഡിസൈഡ് ചെയ്യാൻ.
ആ ഓക്കെ ഓക്കെ.
അപ്പൊ നമ്മളത് കസ്റ്റംസ് ക്ലിയറൻസ് ഏജൻസി ആയിട്ട് കൺസിഡർ ചെയ്ത് വേണം അതിന്റെ എമൗണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. അതിൽ ഇനി ജി എസ് ടി രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ജി എസ് ടി ഡ്യൂട്ടി എല്ലാം എക്സ്പെൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്.
സജി മുമ്പേ പറഞ്ഞു ഇതും സ്മോൾ സ്കെയിൽ ബിസിനസ്സിലാണ് പെടുന്നതെന്ന്. എന്നാൽ പോലും ഇപ്പൊ കട നടത്തുന്നവരൊക്കെ ഉണ്ട്, അതായത് ഇന്ത്യൻ സ്റ്റോഴ്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നടത്തുന്നവരുണ്ട്. അപ്പൊ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ സ്വയം തൊഴിൽ, അതായത് ചെറിയ വീട്ടിലിരുന്നൊക്കെ വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ മറ്റ് ചിലവുകൾ എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്? ഇപ്പം 20,000 വരെ അവർ ടാക്സ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു, എന്നാൽ പോലും മറ്റുള്ള ചിലവുകളുണ്ടല്ലോ.
എല്ലാ ചെലവും ആസ് യൂഷ്വൽ ബിസിനസ് ടേം ഓഫ് ബിസിനസ് തന്നെയാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഒരു ഷോപ്പ് ഉള്ള ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ അവരുടെ എക്സ്പെൻസസ് ആൻഡ് ഇൻകം ലാർജ് സ്കെയിൽ ആയിരിക്കും. സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ അവർക്ക് റെന്റ് ഇല്ല, വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ വീട്ടിലെ എക്സ്പെൻസസ്, അവരുടെ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് വർക്കുമായിട്ട്, അവരുടെ മെറ്റീരിയൽ പർച്ചേസ് എക്സ്പെൻസസ് എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ എക്സ്പെൻസും തന്നെ വർക്കിൽ നിന്ന് നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് ഏജ് ആൻഡ് എവരി ഇൻഡിവിജ്വലിന് 18,200 ആണ് ഗവൺമെന്റ് അലൌഡ് ടാക്സ് ഫ്രീ ത്രാഷ് ഹോൾഡ്. അനദർ $450 ടാക്സ് ഓഫ്സെറ്റ് ആണ്, അത് നമുക്ക് ക്യാഷ് അല്ല, നമ്മൾ ടാക്സിബിൾ ലയബിലിറ്റിയിൽ കുറയ്ക്കാനേ പറ്റൂ. അപ്പം ഒരാൾക്ക് എക്സാമ്പിൾ ഒരു $20,000 ആണ് അയാളുടെ ടാക്സിബിൾ ഇൻകം, അയാൾക്ക് അതിനകത്ത് $18,200 കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് ലയബിൾ ആണ്. ആ ലയബിൾ എമൗണ്ട് $450 അഡ്ജസ്റ്റ് ആകുകയാണ്. പക്ഷേ അയാൾക്ക് ആ $450 ക്യാഷ് ആയിട്ട് വിട്ടു, അയാൾക്ക് എക്സാമ്പിൾ അയാൾക്ക് $16,000 ടോട്ടൽ സാലറി ഉള്ളൂ, പക്ഷേ അയാൾക്ക് ടാക്സ് അതിനകത്ത് റിട്ടേൺ ആയിട്ടൊന്നും കിട്ടാനില്ല ടാക്സ് പോകാത്തടത്തോളം കാലം. ഇപ്പൊ 23,000 ഇൻകം ആണെങ്കിൽ അയാളുടെ കാൽക്കുലേഷനിൽ ഏകദേശം $2,000 ടാക്സ് വരുമ്പോൾ അതിൽ ആ $450 കൂടെ കുറച്ച് ബാക്കിയുള്ള $550 അയാൾ കൊടുത്താൽ മതി. അതാണ് ആ $450 ഒരു ടാക്സ് ഓഫ്സെറ്റ്, അതായത് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു മെഷറാണ്. അപ്പൊ അവർക്ക് അപ് ടു $20,000 വരെ ടാക്സ് ഇല്ല എന്ന് ഉദ്ദേശിക്കുന്ന, അവരുടെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് നെറ്റ് വരുന്ന എമൗണ്ട് $20,000 മുകളിലായാൽ മാത്രമേ അവർ ടാക്സിബിൾ ഇൻകത്തിലേക്ക് കടന്നു
വരുന്നുള്ളൂ.
അപ്പൊ അതിന്റെ ആ സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത് അതിന്റെ ആ മീഡിയം ഓഫ് എക്സ്പെൻസസ് കുറവായിരിക്കും. അവർ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്, ബട്ട് അവർ ദേ യൂസിങ് അവരുടെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ കാർ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയുള്ള എക്സ്പെൻസസ് എല്ലാം തന്നെ എക്സ്പെൻസ് ആയിട്ട് തന്നെ അവർക്ക് ക്ലെയിം ചെയ്യാവുന്ന.
ഓക്കേ, അപ്പൊ വീടിന് ഇപ്പൊ റെന്റഡ് ഹൗസിലാണെങ്കിൽ ആ റെന്റും എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം.
അത് ഡിപ്പെൻഡ് ഓൺ ദി ബിസിനസ് ആണ് അതിന്റെ വോളിയം, അത് നമ്മൾ ആ ബിസിനസിന് വേണ്ടി നമ്മുടെ വർക്കിംഗ് പ്ലേസ് എങ്ങനെ യൂസ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അതിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ജസ്റ്റ് അവിടെ ഗോഡൗൺ ആയിട്ട് ഉപയോഗിക്കുന്നു, ചിലർ ഗാരേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗോഡൗൺ ആയിട്ട് ഉപയോഗിക്കുന്നു, ഓഫീസ് ആയിട്ട് ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള ആ ഒരു പെർസെന്റേജ് വൈസ് ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
ഇപ്പൊ ഗരാജ് ഒക്കെ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ്?
അവർക്ക് നമ്മുടെ ടോട്ടൽ കൺസ്ട്രക്ടഡ് ഏരിയ ഒരു വീടിന്റെ സൈസ് ഉണ്ടല്ലോ, അതിൽ ആ ഗ്യാരേജ് എത്ര പെർസെന്റ് ഉണ്ടോ ആ പെർസെന്റേജ് അതിന്റെ എക്സ്പെൻസ് ആയിട്ട് വരും. അപ്പൊ അതിന്റെ റെന്റ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് അങ്ങനെയുള്ളതിന്റെ എല്ലാം അത്രയും പെർസെന്റേജ് നമ്മൾ വർക്ക് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും.
പിന്നെ കുടുംബത്തിൽ മറ്റോ വരുമാനം ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ വരുമാനവുമായിട്ട് ടാക്സിന്റെ കാര്യം എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്?
ഫാമിലി ഇൻകം നമ്മൾ ടാക്സ് റിട്ടേണിന്റെ സെൻട്രൽ ഇൻകം പർപ്പസിലേക്കും മെഡിക്കൽ ലെവി സർചാർജ് ഏരിയയിലാണ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുക. നമ്മളുടെ ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം ഇൻഡിവിജ്വൽ കേസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ, വൈഫ് വർക്ക് ചെയ്യും, ഹസ്ബൻഡ് സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് വരുന്ന ഇൻകം ഹസ്ബൻഡിന്റെ പേരിൽ ഇൻകം മാത്രമായിട്ടാണ് കൺസിഡർ ചെയ്യുക.
ഓക്കെ,
അവരുടെ ഫാമിലി ഇൻകം കൺസിഡർ ചെയ്യുന്ന രണ്ടുപേരുടെ ഞങ്ങളുടെ സെൻട്രൽ ലിങ്ക് പർപ്പസിലും മെഡിക്കൽ ലെവി ഏരിയയിലും മാത്രമേ ഉള്ളൂ അത് എഫക്ട് ചെയ്യുന്നുള്ളൂ. സെൻട്രൽ ലിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഫാമിലി ടാക്സ് ബെനിഫിറ്റ്, അങ്ങനെയുള്ള ബെനിഫിറ്റ് മേടിക്കുന്ന ആളുകൾക്കാണ് രണ്ടുപേരുടെ കൂടെയുള്ള ഇൻകം എഫക്ട് ചെയ്യുക. ടാക്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡിഫറൻ്റ് ആണ്, അത് എഫക്ട് ചെയ്യുന്നില്ല. അത് ടാക്സിന് ഇപ്പൊ അയാളുടെ എക്സാമ്പിൾ ഇപ്പൊ 25,000 ഹസ്ബൻഡിന്റെ ഇൻകം, 100,000 വൈഫിന്റെ എംപ്ലോയ്മെന്റ് ഇൻകം ആണെങ്കിൽ രണ്ടുപേരുടെയും ടാക്സ് സെപ്പറേറ്റ് ആണ് പേ ചെയ്യുക. സോ ടാക്സ് റേറ്റ് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആണ്.
അപ്പോ ഇത് ഒരു പാർട്ട് ടൈം ആയി കൊണ്ടുപോകുന്നവരാണെങ്കിലോ, ഇപ്പൊ ഈ വീട്ടിലിരുന്നൊക്കെ ചെയ്യുന്ന ജോലികൾ അത് പാർട്ട് ടൈം ആയും അല്ലാതെ ഫുൾ ടൈം വേറെ ജോലി ചെയ്യുന്നവരാണെങ്കിലോ?
അപ്പോ അത് രണ്ടും കൂടെ നെറ്റ് ഇൻകം കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ടാക്സിബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. എംപ്ലോയ്മെന്റ് ഇൻകം പ്ലസ് ബിസിനസ് ഇൻകം. സ്മോൾ ബിസിനസ് ഇൻകം ലോസ് ആണെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് ഫ്യൂച്ചർ ഇയേഴ്സിൽ പ്രോഫിറ്റിൽ നിന്നാണ് ഡിഡക്ട് ചെയ്യുക. ഇൻകം ആണെങ്കിൽ അത് നമ്മുടെ പ്രോഫിറ്റ് സാലറി ഇൻകത്തിലേക്ക് ആഡ് ചെയ്ത് ടോട്ടൽ ടാക്സിബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും, അതിന്റെ ബേസിലായിരിക്കും ടാക്സ് കൊടുക്കുക.
ഇനിയിപ്പോ ഒരു പാർട്ട്ണറുടെ കൂടെയാണ് ഇപ്പം രണ്ടുപേർ ചേർന്നാണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെ സ്വയം തൊഴിൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ നികുതി എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്? ഇപ്പൊ ഒരാൾ പേ ചെയ്യുവാണോ?
ഫാമിലി പാർട്ണർഷിപ്പ് ആവാം, അതർ പാർട്ണർഷിപ്പ് ആവാം. ആ പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ പാർട്ട്നേഴ്സിൽ ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ ടോട്ടൽ ഇൻകം ഡിക്ലെയർ ചെയ്യാം, ബിക്കോസ് അതർ പേഴ്സൺ സൈലന്റ് പാർട്ണർ ആയിരിക്കാം. അത് ഡിപ്പെൻഡ് ഓൺ ദ പാർട്ണർഷിപ്പ് ആണ്. വേണമെങ്കിൽ ഈക്വൽ രണ്ടുപേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം.
ഓക്കെ, അപ്പം ഫാമിലി ബിസിനസ് അല്ലെങ്കിലോ, ഇപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാരാണെങ്കിലേ
അവരുടെ ടേംസ്, അവർക്ക് ലീഗൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അവർ പേഴ്സൺ റേഷ്യോയിൽ വേണം ഷെയർ ചെയ്യാൻ. അവരുടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ ഒരു പാർട്ണർ 75, ഒരു പാർട്ണർ 25, ദേ കാൻ ഡിസൈഡ് ഇറ്റ്. അതായത് അവർക്കൊരു റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ഓൺ ദാറ്റ് ബേസിസ് ദേ ഹാവ് ടു ഡു ഇറ്റ്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ പെർസെന്റേജിൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം.
ഇനിയിപ്പോ ഇപ്പോ 2016 എങ്ങനെയാണ് ഈ സെൽഫ് എംപ്ലോയ്മെന്റിന്റെ ഒരു ടാക്സ് റേറ്റ്? അതിന് ഇപ്പൊ 2017 എന്തെങ്കിലും മാറ്റമോ വല്ലോ
രണ്ടായിരത്തി പതിനാറ് പതിനേഴിലേക്ക് ടാക്സിൽ വ്യത്യാസം വന്നിരിക്കുന്ന സെക്കൻഡ് സ്ലാബ്, അതായത് 80,000 എന്നുള്ളത് 87,000 വരെ ലിമിറ്റായി ഉയർത്തിയിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് മാത്രമേ ടാക്സ് ബ്രാക്കറ്റിൽ വന്നിട്ടുള്ളൂ. ടാക്സ് ഫ്രീ ത്രാഷ് ഹോൾഡ് ഈസ് 18,200. അപ്പം ഒരാൾക്ക് 18,200 രൂപയാണ് നമുക്ക് ടാക്സ് ഇല്ലാതെ ഏൺ ചെയ്യാവുന്ന എമൗണ്ട്. 18,201 മുതൽ 37,000 വരെയാണ് സെക്കൻഡ് ടാക്സ് ബ്രാക്കറ്റ്. ആ എമൗണ്ടിൽ ബിറ്റ്വീൻ വരുന്ന എമൗണ്ടിന് കൊടുക്കേണ്ട ടാക്സ് 17.5% ആണ്, പ്ലസ് 2% മെഡിക്കൽ ലെവി. മെഡിക്കൽ ലെവി എല്ലായിടത്തും 2% ആപ്ലിക്കബിൾ ആകും. അടുത്ത 37,001 മുതൽ 80 വരെ ആയിരുന്നു 2016 ലിമിറ്റ് തേർഡ് സ്ലാബ്. അത് ഈ വർഷം മുതൽ 87,000 ആക്കിയിട്ടുണ്ട് തേർഡ് സ്ലാബ്.
ഓ, 80,000 എന്നുള്ള 87 ആക്കി,
87,000 ആക്കിയിട്ടുണ്ട്. അപ്പൊ ആ 87,000 വരെയുള്ള എമൗണ്ട് നമ്മൾ കൊടുക്കുക 32.5% പ്ലസ് 2% മെഡിക്കൽ ലെവി, അതായത് 34.5% വരും നെറ്റ്. പിന്നെ 87,001 to 180 ആണ് അടുത്ത സ്ലാബ്, അത് 37.5% പ്ലസ് 2%, അതായത് 39.5% ആണ് ടാക്സ് ബ്രാക്കറ്റ്.
ഓക്കെ, അപ്പൊ അത്രയാണ് ഇപ്പൊ 2016-17 സാമ്പത്തിക വർഷം
ചേഞ്ചസ് ആയിട്ട് വന്നിരിക്കുന്നത്.
മെയിനായിട്ടും
ഈ സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, അവർ ഓസ്ട്രേലിയൻ ബിസിനസ് രജിസ്ട്രിയിൽ ABN നമ്പർ എടുക്കുകയും പ്രോപ്പർ ആയിട്ട് ബാങ്ക് അക്കൗണ്ടും അതിനുണ്ടാകുന്ന എക്സ്പെൻസസും ഇൻകവും പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുകയും ഏറ്റവും ഏതെങ്കിലും ഒരു അവസരത്തിൽ ചോദിച്ചാൽ അതിനെ റെക്കോർഡ് കൃത്യമായി കൊടുക്കാനുള്ള ഒരു റെക്കോർഡിംഗ് സിസ്റ്റം അവർക്കുണ്ടായിരിക്കണം. അതുപോലെ ക്യാഷ് ഇൻ ദ ടൈം നമ്മൾ ഒരു മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് ക്ലെയിം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിൽ അത് റിഫ്ലക്ട് ചെയ്യും പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പൊ അത് സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എമൗണ്ടും നമ്മൾ ബുക്കിൽ കാണിക്കാൻ നമ്മൾ ലയബിൾ ആണ്. അതിന്റെ ബുക്ക് കീപ്പിംഗ് പ്രോപ്പറായിട്ട് ചെയ്യണം. അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള വണ്ടി, നമ്മൾ ബിസിനസ്സുമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി, അതിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ എല്ലാ എക്സ്പെൻസും പ്രോപ്പറായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ റിലേറ്റഡ് ജോബ് അവർ അവരവരുടെ അക്കൗണ്ടന്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഓരോ സ്റ്റേജിലും അവനവന്റെ പ്രോപ്പർ ബുക്ക് കീപ്പിംഗ് ഇസ് വെരി മസ്റ്റ്. അതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്.
ഓക്കെ, തീർച്ചയായും. അപ്പോൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ നികുതി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി, സജിമോൻ ജോൺ.
താങ്ക് യു.